ولله الأسماء الحسنى فادعوه بها وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. صدق الله العلي العظيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد. ولله الأسماء الحسنى، ولله അള്ളാഹുവിനുള്ളതാകുന്നു അൽ അസ്മാഉൽ ഹുസ്ന. അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിന് ഉള്ളതാകുന്നു. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന ഹദീസുകളുടെ വെളിച്ചത്തിൽ ഏകദേശം 99 അതുണ്ടെന്നും, അതേസമയം പണ്ഡിതന്മാരിൽ ചിലർ പറയുന്ന അതിനേക്കാൾ കൂടുതൽ ഉണ്ട്. ഏത് തന്നെയായാലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗുണഗണങ്ങൾ വിശേഷണങ്ങൾ വിശേഷിപ്പിക്കുന്ന 99 പദങ്ങളാണ് സാധാരണഗതിയിൽ അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞിട്ട് ആളുകൾ മനസ്സിലാക്കുന്നതും അത് പിന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ. അതിനെപ്പറ്റി ധാരാളം ഹദീസുകൾ ഉണ്ട്. പക്ഷെ അത് കേവലം ആ വാക്കുകൾ അർത്ഥമൊന്നും അറിയാതെ അങ്ങനെ പഠിച്ചാൽ പോരാ. ശരിക്കും ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആ അർത്ഥങ്ങളിലൂടെ അല്ലെങ്കിൽ ആ പേരുകളിലൂടെ അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പം അള്ളാഹുവിന് നല്ല, ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിനുള്ളതാണ്. ആയതിനാൽ നിങ്ങൾ അവനെ വിളിക്കുക. ബിഹ, ആ പേരുകൾ കൊണ്ട്, ആ പേരുകൾ കൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സംബോധന ചെയ്യുക. പിന്നെ അത് പ്രത്യേകിച്ച് അതിനൊരു ചേർച്ചയും കൂടി ആവശ്യമുണ്ട്. പിന്നെ യാ ജബ്ബാർ ഇർഹംനി എന്ന് പറയരുതെന്ന്. പിന്നെ അങ്ങനെ പറയണോ? യാ റഹീം, അതുപോലെ യാ റസ്സാഖ്, ഉർസുഖ്നി, ആ ഒരു ചേർച്ചയും കൂടി നമ്മൾ അള്ളാഹുവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആ യോജിച്ച പദങ്ങൾ ചേർത്തിട്ട് വേണം അള്ളാഹുവിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നുള്ളത് കൂടി അതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. അപ്പം അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ നല്ല പേരുകൾ കൊണ്ട് നിങ്ങൾ വിളിക്കുക. അതേസമയം അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വരുന്ന പേരുകൾ മറ്റുള്ളവർക്ക് ഇടാൻ പാടില്ല. ഇപ്പം നമ്മളിപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് പേരിടുന്നതൊക്കെ അബ്ദ് ചേർത്തിട്ടാണ്. അബ്ദുള്ള, അബ്ദുൽ റസാഖ്, അബ്ദുൽ ജബ്ബാർ, അബ്ദുൽ മതീം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേര് ഇടുക. അതേസമയം ചിലപ്പോൾ പേര് വരുന്ന ഷിർക്കിൻ്റെ ഇതിൽ വരുന്ന പേരുകളാണെന്ത്, അബ്ദുൽ റസൂല്, അബ്ദുൽ നബി എന്നൊക്കെ, അബ്ദെ അലി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇടുന്ന പേരുകൾ ഷിർക്കിൻ്റെ പേരുകളാണ്. അത് കഴിയുന്നതും മാറ്റണം. പക്ഷെ ഇവിടെയൊക്കെ പലരും അത് കൊണ്ട് നടക്കുന്നുണ്ട്. അബ്ദുൽ നബി എന്നൊക്കെ ധാരാളമായിട്ട്. അപ്പോൾ ആ ഷിർക്കിൻ്റെ വരുന്ന പേരുകൾ ഒരിക്കലും നമ്മൾ എടുക്കരുത്. വദറുല്ലദീന, വദറു, ദർ വിട്ടേക്കുക, വിടുക, ഈ വിടുക, നിങ്ങൾ വിട്ടേക്കുക. അല്ലദീന, ഒരു കൂട്ടരെ, യുർഹിദൂന, മുലഹിദ്, മുവഹിദുണ്ട്, മുലഹിദു, മുലഹിദ്, അള്ളാഹുവിന്റെ പേരിൽ ക്രമക്കേട് കാണിക്കുന്നത്. മുവഹ്ഹിദ് എന്ന് പറയുമ്പോൾ തനിച്ച് ആ തൗഹീദിന്റെ ആ ശരിയായ ഇത് മുവഹ്ഹിദു മുലഹ്ഹിദ്. അപ്പൊ ആ വാക്കിൽ നിന്നാണ് അത് വരുന്നത്, അല്ലദീന യുൽഹിദൂന ഫി അസ്മാഇഹി വദറൽ. ക്രമക്കേട് കാണിക്കുന്നവർ അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നവർ, തെറ്റിപ്പോയവരെ മുലഹ്ഹിദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇത് സിന്ദീഖ് എന്നുള്ളത് ഒരു പദവും കൂടി ഈ നാസ്തികവാദികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഇതിലുള്ളവരെ മുലഹ്ഹിദ്, സിന്ദീഖ്, മുശ്രിക്ക് എന്നൊക്കെ പറയുന്ന ആ ഇതാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ ക്രമക്കേടുകൾ കാണിക്കുന്നവർ സയുജ്സൗന, അവർക്ക് വഴിയെ പ്രതിഫലം നൽകപ്പെടും. മാ കാനു യാമലൂ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിൻ്റെ പേരിൽ അവർക്കുള്ള പ്രതിഫലം പിറകെ നൽകപ്പെടും എന്ന്. ഒമിമ്മൻ ഹലത്തിന, അപ്പൊ നേരത്തെ പറഞ്ഞത് വലക്കത് ദറഅനാലി ജഹന്നമ കസീറൻ മിനൻ ജിന്നി വല്ലിസ്, നരകത്തിന് വേണ്ടി മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ധാരാളം ആളുകളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അള്ളാഹു അത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നല്ല, മറിച്ച് ആളുകളുടെ പ്രവൃത്തി കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും എന്ത് ഇവൻ നരകത്തിനായിട്ട് സൃഷ്ടിച്ച. ഈ പ്രയോഗത്തെ പറ്റി സാധാരണ പണ്ഡിതന്മാർ പറയുന്ന ഒരു ഉപമ ഇതാണ്. ഇത് ഒരു ഉമ്മാന്റെ കുറെ മക്കൾ അവര് അടുത്തടുത്ത് ഇങ്ങനെ മരിച്ചു. അപ്പൊ ഒരു അവസാനത്തെ കുട്ടി മരിച്ചപ്പം ആ ഉമ്മ പറയാണ്, ഞാൻ ഈ മണ്ണിന് കൊടുക്കാനാണല്ലോ ഈ മക്കളെയൊക്കെ പ്രസവിച്ചത് എന്ന് പറയുമ്പോ അവരും ആ ഉദ്ദേശത്തിലല്ല പ്രസവിച്ചത്, ആ കുട്ടികളെ വളർത്താൻ തന്നെ വേണ്ടിയാണ്. പക്ഷെ അതിന്റെ പരിണിതം എന്തായിപ്പോയി, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയായിപ്പോയി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യരെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, മറിച്ച് ജീവിതത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോകുന്ന ഇവരെ നരകത്തിന് വേണ്ടി തന്നെ സൃഷ്ടിച്ചവരാണ് എന്ന്. അതേസമയം തന്നെ ഒമിമ്മൻ ഖലഖന, നാം സൃഷ്ടിച്ചവരിൽ തന്നെയുണ്ട് ഉമ്മത്തുൻ, ഒരു സമൂഹം അല്ലെങ്കിൽ കുറെ ആളുകൾ. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ശരിക്ക് സമൂഹം, യാ ഉമ്മത്തി എൻ്റെ സമുദായം എന്നൊക്കെ പറയുന്നെങ്കിലും മോഡേൺ അറബിക്കിൽ ഉമ്മത്ത് എന്ന് പറയുന്നത് നേഷൻ എന്നാണ്, എൻ എ ടി ഐ ഒ എൻ നേഷൻ. അതിൻ്റെ ബഹുവചനാണെന്ത് ഉമം, ഉമമുൽ മുത്തഹിദ, യുണൈറ്റഡ് നേഷൻസ്. അപ്പൊ അതാണ് ഉമം. അപ്പം ഒരു സമൂഹം, സമൂഹങ്ങൾ എന്നൊക്കെ അർത്ഥത്തിൽ. യഹുദൂന, അവര് മാർഗദർശനം നൽകുന്നു, ബിൽ ഹഖി യാഥാർത്ഥ്യമാണ്. ഹദാമും ഇഹ്തദാമും, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹദാ എന്നുള്ളതാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ വല്ലദി ഖദ്ദറ ഫഹദ, ഖദ്ദറ ഫഹദ സബ്ബിഹ് ഇസ്മ റബ്ബിക അല്ലദീ ഖലഖ ഫസവ്വ. സബ്ബിഹ് നീ തസ്ബീഹ് ചെയ്യുക, ഇസ്മ റബ്ബിക അല്ലദീ ഖലഖ, സൃഷ്ടിച്ച റബ്ബിനെ നാമത്തിന് നീ സ്തുതിക്കുക. സബ്ബിഹ് ഇസ്മ റബ്ബിക അല്ലദീ ഖലഖ ഫസവ്വ, അവൻ സൃഷ്ടിച്ചു. വസവ്വ എന്ന് പറയുമ്പോൾ രൂപപ്പെടുത്തി, പിന്നെ ഖദ്ദറ അവൻ നിർണയിച്ചു, ഫഹദ എന്നിട്ട് മാർഗദർശനം നൽകുകയും ചെയ്തു. അലം യജിദുക്ക യതീമൻ വവജദക ലാലൻ ഫഹദ. അപ്പം ഹദ എന്ന് പറഞ്ഞാൽ നേർമാർഗം കാണിക്കുക എന്നുള്ളതാണ്. ഇഹ്തദ എന്ന് പറയുമ്പോൾ നേർമാർഗത്തിൽ ആയി. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഒന്ന് ഫാലയാണ് ഹദാ, മൂന്ന് അക്ഷരങ്ങളുള്ള വാക്ക്. മറ്റേത് ഏതാണ്? ഏത് ബാബാണ്? ഇഫ്താല, ഇഫ്താല ബാബു. അപ്പം ഹദാന്നുള്ള ഒരു കർമ്മിണി, ഒരു കർമ്മമുള്ള ഒരു പ്രയോഗത്തെ ഒരു വാക്കിന് കർമ്മമില്ലാത്തതാക്കുന്നതാണ് ഏത് ബാബു? ഇഫ്താല. അതായത് കർമ്മമുണ്ട് ഇല്ല എന്നുള്ളത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ക്രിയയോട് ആരെയെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടണം. ക്രിയയോട് ആരെയെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാത്തതിനാണ് എന്ത്? കർമ്മം ഇല്ലാത്തത്. അപ്പം ഹദാന്ന് പറഞ്ഞാൽ നേർമാർഗത്തിലാക്കി. ആരെ നേർമാർഗത്തിലാക്കി? ജനങ്ങളെ നേർമാർഗത്തിലാക്കി. ഇഹ്തദാന്ന് പറയുമ്പോൾ നേർമാർഗത്തിൽ ആയി. ആരെ നേർമാർഗത്തിലായി എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അപ്പൊ അതാണ് അതിന്റെ രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഹദ എന്ന് പറഞ്ഞാൽ നേർമാർഗത്തിൽ. അപ്പൊ ഖദ്ദറഫ ഹദ, അതായത് ഒരു പശുക്കുട്ടി, അതിന്റെ അത് പ്രസവിച്ച ഉടനെ, അതിന്റെ അമ്മ അതിനെ പ്രസവിച്ച ഉടനെ അതിന്റെ മാതാവിന്റെ അകിടിൽ പാല് അള്ളാഹു, അതിന്റെ ഭക്ഷണം അള്ളാഹു നിർണയിച്ച് വെച്ചിട്ടില്ല. പക്ഷെ അവിടെ നിർണയിച്ച് വെച്ചത് കൊണ്ട് ആയില്ല, പിന്നെ പിന്നെന്ത് വേണം? അതിന്റെ മാർഗദർശനം വേണം. പശുവിനെ ആരും പഠിപ്പിക്കുന്നില്ലല്ലോ. അമ്മ പറയോ എന്താ എന്റെ ഇന്ന ഭാഗത്തുണ്ട് അകിട്, നീ അവിടെ പോയിട്ട് പാല് കുടിച്ചോ എന്ന് പറയില്ലല്ലോ. പക്ഷെ ആ പ്രസവിച്ച കുഞ്ഞ് പശുക്കിടാവ് പ്രസവിച്ച ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് എഴുന്നേറ്റ് പോയിട്ട് നമ്മുടെ നാട്ടില് ഈ ഡൊമസ്റ്റിക് ഇതിലുള്ള ആനിമൽസ് ഒക്കെ ആവുമ്പോൾ അതിന് ചിലപ്പം അത് പാല് കൊടുക്കുകയൊക്കെ, കാട്ടിൽ വളരുന്ന ജന്തുക്കളൊക്കെ ഉണ്ടല്ലോ, അതിനാരും കൊടുക്കാനൊന്നുമില്ല. പക്ഷെ അതൊക്കെ അതിന്റെ അമ്മയുടെ അകിൽ തേടി പിടിച്ചിട്ട് അതാണ് ഫഹദ. നമ്മുടെ ഒക്കെ റിസ്ക് എവിടെയാണ് കണക്കാക്കിയിരിക്കുന്നത്? ഈ ഗൾഫിൽ. ഇവിടെ നമ്മൾ എത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? അതിന്റെ മാർഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ചാനല് അള്ളാഹു നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ആളുകൾ അവിടെ എത്തും, അതിൻ്റെതല്ലാത്ത ആളുകൾ ഇവിടെ എത്തുകയില്ല. ആണ് ഖദ്ദറ ഫഹദ എന്ന് അവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒമിമ്മൻ ഖലഖന, നാം സൃഷ്ടിച്ചവരുടെ കൂട്ടത്തിലുണ്ട്, ഉമ്മത്തുൻ ഒരു കൂട്ടർ യഹുദൂനാണ്. നേരത്തെ പറഞ്ഞത് ആ ആളുകള് അവരവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകത്തിന്റെ ആൾക്കാരായിരിക്കുന്നു എന്നാണ്. ഇവിടെ ഇവര് ഹിദായത്തിലാകും എന്നല്ല പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവര് മാർഗം കാണിച്ചു കൊടുക്കുന്നു എന്നാണ്. അപ്പോ ആ മറ്റേ കൂട്ടത്തിൽ പെടാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ സുമ്മക്കാരം ഇനല്ലതീന ആമനു വത്തവാ സൗബി സബ്രി വത്തവാ സൗബിൽ മറഹമ, ഇതൊന്നും ആയ പോരാ. ഇത് ഇതെല്ലാം ചെയ്യുന്നുണ്ട്, എന്നിട്ട് പിന്നെയും കൂടി എന്താവണമെന്ന്? സുമ്മക്കാന, പിന്നെ അവനെ ആയി, പിന്നെ മിനല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ആവുകയും ചെയ്യുക. എന്നിട്ടോ അവരെന്ത് ചെയ്യുന്നു? ഒത്തവാ സൗബി സബ്രി ഒത്തവാ സൗബിൽ മർഹ, അവർ ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുക. ഇവിടെയും ആ യഹുദൂന എന്ന് പറയുമ്പോൾ അവര് മാർഗദർശനം കാണിക്കുന്നു, അല്ലെങ്കിൽ ക്ഷണിക്കുന്നു. ഒറ്റ വാക്കിൽ നമുക്ക് വേണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു എന്നാണ്. ബിൽ ഹഖ്, യാഥാർത്ഥ്യം കൊണ്ട്, യാഥാർത്ഥ്യം അനുസരിച്ച് മറ്റുള്ളവർക്ക് മാർഗം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അതനുസരിച്ച് തന്നെ അവര് വിധിക്കേണ്ട നീതി കാണിക്കുന്നു. ഹക്കമയാണ് എന്ത്? വിധിക്കുക. അതല അതില് നീതി, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് തന്നെ നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വല്ലദീന കദ്ദബൂ ബിആയാതി, വല്ലദീന കദ്ദബൂ കളവാക്കിയവർ, ബിആയാതിന നമ്മുടെ ആയത്തുകളെ, സനസ്തദ്രിജുഹും ദുർജി, ദുർജി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദുർജി സ്റ്റെപ്പ്, പദവികൾ, തട്ട് തട്ട് സനസ്ത, ഈ ഇതുണ്ടല്ലോ നമ്മുടെ സ്റ്റീൽ ക്യാബിനറ്റ് ഇല്ലേ, ഗോദ്റേജിന്റെ ഒക്കെ കുറെ ഇത് വലിപ്പു പോലെയുള്ള അതില്, അപ്പം സാധാരണ നാലെണ്ണം ഉള്ളതിന് അദ്ദുർജുൽ ഔവൽ, അദ്ദുർജുൽ സാനി എന്ന് പറയാണ്. പടിപടിയായി ഉയർത്തുക, ആ വാക്കിൽ നിന്ന് തന്നെയാണ് ഈ ദറജ വരുന്നത്. ഒരു കുല്ലിൻ ദറജാത്തു വിമാ അമിനു മിമ്മാ അമിനു, ഏതാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് ഓരോ പദവികൾ ഉണ്ട്. എന്തിന്റെ, എന്ത് കാരണമായിട്ട്? അവർ പ്രവർത്തിച്ചതിനനുസരിച്ചിട്ട് സ്വർഗത്തിൽ പദവികൾ ഉണ്ട്. പുരുഷന്മാർക്ക് അറിയാറ് ഫവ്വാമുനാല നിസാ ബിമാ ഫള്ളറുവ, പുരുഷന്മാര് സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാണ്, അള്ളാഹു അവരെ ശ്രേഷ്ഠരാക്കിയതുകൊണ്ടും അവർ അവരുടെ സമ്പത്തിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് കൊണ്ടും. രണ്ട് കാരണങ്ങളാണ് പുരുഷന്മാര് സ്ത്രീകളുടെ കൈകാര്യകർത്താക്കൾ, പ്രത്യേകിച്ച് പിന്നെ വൈവാഹിക ജീവിതത്തിൽ പുരുഷന്മാര് സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാവാനുള്ള രണ്ട് കാരണങ്ങൾ അമ്മ പറഞ്ഞത്. ഒന്ന്, നൈസർഗികം അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ട് തന്നെ സ്ത്രീയേക്കാൾ ഒരു പടി ഉയരത്തിൽ അള്ളാഹു പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാരണം എന്താ പറഞ്ഞത്, അവൻ അവന്റെ ധനം കൊണ്ട് അവളുടെ ചെലവുകൾ നടത്തുന്നു എന്നാണ് ഈ രണ്ട്. അപ്പൊ ഇവിടെ ദറജാത്ത് ദുർജ് എന്ന് പറഞ്ഞാൽ സനസ്തദിരിജുഹും, നാം അവനെ പടിപടിയായി കൊണ്ടുവരും, ഉയർത്തിക്കൊണ്ടുവരും. അവരറിയാത്ത വിധത്തിൽ. ഇപ്പം അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുന്ന ആളുകൾ, അവര് അവരറിയാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഈ ശിക്ഷയിലേക്ക് പടിപടിയായി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യും എന്ന് പറയുമ്പോൾ അവരുടെ ചെയ്തികള് നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ, പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. അല്ലദീന നല്ല സഹായവും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ പാഴായി പോയിരിക്കുന്നു. വഹും യഹ്സബൂന, അവർ കണക്കാക്കുന്നു, അന്നഹും യഹ്സിനൂന സുന്ന, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതാണെന്ന് അവർ കണക്കാക്കുന്നു. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ്. ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി, അവർ കണക്കാക്കുന്നത് എന്താണ്? അവര് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ മറ്റേ വിശ്വ ഹിന്ദു പരിഷത്ത്, അവര് കരുതുന്നത് എന്താ? അവര് ചെയ്യുന്നത് നല്ലത്, എല്ലാവരും കരുതുന്ന അവര് ചെയ്യുന്നത് നല്ലത്. അപ്പം അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയുള്ളതാക്കി കാണിച്ചു. അങ്ങനെ അവര് അതിന്റെ പേരിൽ തന്നെ പോകും. ഇപ്പം ഒരു വലിയ മുതലാളി ഒരു ബാർ ഹോട്ടൽ തുടങ്ങി, നല്ല ലാഭം കിട്ടി, അതിന്റെ മേലെ തന്നെ വേറൊന്ന്, അല്ലെങ്കിൽ വേറൊരു മുതലാളി ഒരു ടാക്കീസ് തുടങ്ങി, പിന്നെ ടാക്കീസോട് ടാക്കീസ് തന്നെ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല അതെങ്ങനെ ഇതാക്കി കൊടുക്കുന്നു. മൂപ്പർ വിചാരിക്കുന്നു ഇത് നല്ലത് തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെ പടിപടിയായി ഞാൻ അവരെ, അവർ ഉദ്ദേശിക്കാത്ത അറിയാത്ത രീതിയിൽ ഞാൻ അവരെ പടിപടിയായി ഈ ശിക്ഷയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു. അതാണ് ഏറ്റവും നല്ലത്. എന്താണ് ഏതായത്ത് പറഞ്ഞത്? وهم يحسنون انهم وهم يحسبون انهم يحسنون سنة അവരുടെ സുന്ന എന്ന് പറഞ്ഞ സന പ്രവർത്തിക്കുക, പിന്നെ ഉണ്ടാക്കുക എന്നുള്ള മസന, അതിന്റെ ശരിയായത് ഉംലിയിലും 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 എന്ന് പറഞ്ഞാൽ അവർക്ക് നാം താമസം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ്. അയച്ച് വിട്ടുകൊടുക്കുന്നു. കൂടുതൽ ചെയ്യും. ഇപ്പൊ പെട്ടെന്ന് മൂപ്പ ഒരു ഒരു ചങ്ങാതി ഒരു ദോഷം ചെയ്യുന്ന, പെട്ടെന്ന് അവൻ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് അവൻ്റെ വെച്ച് കൊന്നു കളഞ്ഞ ഒരു രക്ഷപ്പെട്ടു അല്ലേ, അത്രയും രക്ഷപ്പെട്ടില്ലേ. പക്ഷെ ഇതങ്ങനെയല്ല. എന്താണ് അതിപട്ട അവ എന്താണ് അവസാനെത്തിയ കോയിക്ക്, ആയുസെത്തിയ കോയിക്ക് അതി ഏറെ നമുക്ക് പറഞ്ഞു ചൊല്ല. അപ്പം അങ്ങനെയുള്ളതായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള സൗകര്യം അല്ലാഹു ചെയ്തു. ഇത് പറയുന്ന ഒരു ആയത്ത് ഏതാണ്? എളുപ്പമുള്ളതിനെ ഞാൻ എളുപ്പമാക്കി കൊടുക്കും, പ്രയാസമുള്ളതിനെ ഞാൻ എളുപ്പമാക്കി. അതായത് നമ്മുടെ പ്രകൃതി അനുസരിച്ചിട്ട് നരകത്തിൽ പോവാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്, നമ്മുടെ മനുഷ്യന്റെ പ്രകൃതി അനുസരിച്ച്. പക്ഷെ ഇങ്ങനെ ഈ അള്ളാഹുവിന്റെ ആയത്തുകളെ തളവാക്കുന്ന ആളുകൾക്ക് അത് വളരെ എളുപ്പമാക്കിയിട്ടുള്ള തോന്നുന്നു. അതേസമയം അള്ളാഹുവിന്റെ പിന്നെ വമ്മാമൻ എളുപ്പമുള്ളതിന് അതിനാണ് എളുപ്പമാക്കിയത്. അതേ ഇത് തന്നെയാണ് ഉംലിയിലും നാം അവർക്ക് അയച്ചു വിട്ടുകൊടുക്കും. കാരണം എന്താണ്? ഇന്ന കൈരി, തീർച്ചയായും എന്റെ തന്ത്രം മത്തി. മത്തി എന്ന് പറഞ്ഞാൽ ശക്തമുണ്ടാകും. ശരിക്കും മത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മത്തി? അതാ മത്തി എന്ന് പറഞ്ഞാൽ തടിയൻ. അവലം യതഫക്കറു, അവലം യതഫക്കറു, അവർ ചിന്തിച്ചു നോക്കുന്നില്ലേ. തഫക്കറ അവൻ ചിന്തിച്ചു, യതഫക്കറു അവൻ ചിന്തിക്കും, ലം യതഫക്കർ അവൻ ചിന്തിച്ചിട്ടില്ല, ലം യതഫക്കറു അവൻ ചിന്തിച്ചിട്ടില്ല, അവലം യതഫക്കറു അവർ ചിന്തിച്ചിട്ടുമില്ലേ. എന്ത് അവിടെ ഒരു ഇതുണ്ട്, സക്ത അല്ലെ ആ മുസ്ലിഫിലല്ല ഉണ്ടത്? സീൻ അവരം യതഫക്കറു അവിടെ ഒരു സ്റ്റോപ്പ് പറഞ്ഞുണ്ട്. അവരം യതഫക്കറു അവർ ചിന്തിച്ചിട്ടില്ല. മാബി സാഹിബിഹി, മാബി സാഹിബിഹി, അവരുടെ ചങ്ങാതിക്ക് ഇല്ല, മിൻ ജിന്നത്തിൻ ഒരു ഭ്രാന്തു, ജന്ന ജീമ നൂന് ജന്ന പരമാ ജന്നല്ലൈ പരമാ ജന്ന അലൈഹില്ലൈ, അദ്ദേഹത്തിന്റെ മേൽ രാത്രി ആയപ്പോഴും രാത്രിക്ക് ഭ്രാന്ത് പിടിക്കും. ശരിക്ക് പറഞ്ഞാൽ ഈ ജന്ന എന്ന വാക്ക് ജന്നത്തല്ല, ജീൻ നൂന് ഹാത്ത അല്ല, അങ്ങനെ വരുമ്പോൾ എന്തായി? സ്വർഗമായി. അതേസമയം ജന്ന എന്ന വാക്കിന്റെ അർത്ഥം ഭ്രാന്ത് പിടിച്ചു. അതിൽ നിന്ന് തന്നെയാണ് ഈ ജിന്ന്, കാരണം ജിന്നിൽ കൂടിയാലെന്നല്ല ഭ്രാന്ത് ഇതും ഒക്കെ വരുത്ത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് രാത്രി, വല്ലാതെ രാത്രി അങ്ങോട്ട് ഇതാവുമ്പോൾ രാത്രിക്ക് ഭ്രാന്താകുക. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഇതിൽ ഫലമ്മ ജന്ന അലൈഹി ലൈലു റാ കൗകബ. അതെ, ജന്ന പിന്നെ മദ്ദ, മദ്ദ യമുത്തു മംദൂദ്, മദ്ദ ആ വാക്കുണ്ടല്ലോ, മദ്ദ മദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? നീട്ടി, അവൻ നീട്ടി. മംദൂദ് എന്ന് പറഞ്ഞാൽ നീട്ടപ്പെട്ടത് അല്ലെ. അതുപോലെ ജന്ന ഭ്രാന്തായി. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചവൻ, ഭ്രാന്താക്കപ്പെട്ടവൻ എന്നുള്ളത്. ജിന്ന് ബാധിച്ചവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മജ്നൂൻ എന്നാണ്. അതേ ഇതിൽ തന്നെയാണ് മാ മിൻ ജിന്നത്തിൽ, അദ്ദേഹത്തിന് ഒരു ഭ്രാന്തും പിടിപെട്ടിട്ടില്ല. പക്ഷെ ജന്നത്തല്ല, ജിന്നത്ത് എന്നുള്ളത് അയക്കണം, അതാണ് സാധ്യത. ഒരു ഭ്രാന്തും അദ്ദേഹത്തിന്, അവരുടെ സാഹിബിന്, അവരുടെ സാഹിബ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരെ, മിക്ക പ്രവാചകന്മാരെ പറ്റിയിട്ടും നൂഹ് നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് നിക്ക് ഭ്രാന്ത. പിന്നെ ഫിറോ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ട് എന്ത്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ റസൂൽ ഒരു ഭ്രാന്തം തന്നെയാണെന്ന് ഫിറോ മൂസാ നബി അലൈഹി സ്വലാമിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അബൂ ലഹബ് അന്ന് ആ സഫാ കുന്നിൽ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൻ നേരം പുലരുന്നവരെ അങ്ങോട്ട് വിളിച്ചോട്ടെ, അവർ ഭ്രാന്താണ്, ആ ഭ്രാന്തവന് ഇതായിക്കോട്ടെ എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇവനും ജിന്ന് ബാധിച്ചിട്ടുണ്ട്, സിഹ്റാണ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ അത് വേറെയും ഉണ്ട്. അപ്പം മറിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ മാബി സാഹിബിൻ മിൻ ജിന്നത്തിൽ, താങ്കളുടെ അല്ല അവരുടെ ചങ്ങാതിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഭ്രാന്തനല്ല. ഇൻ ഹുവ, അദ്ദേഹമല്ല. ഇല്ല നദീറുൻ മുബീൻ, ഒരു ഇൻ ഇല്ല, അല്ലാതെ അല്ല എന്നുള്ളത് എന്ന് പറയുമ്പോൾ മാത്രമാണ്. ഡബിൾ രണ്ട് നെഗറ്റീവ് കൂടിയിട്ട് ഒരു പോസിറ്റീവ് ഉറപ്പിച്ച് പറയും. ഇൻ ഹുവ, അദ്ദേഹം അല്ലാതെ അല്ല, അദ്ദേഹമല്ല. ഇല്ല നദീറുൻ മുബീൻ, വ്യക്തമായ ഒരു താക്കീതുകാരൻ അല്ലാതെ അല്ല. അത് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിട്ട് പറഞ്ഞത്, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് കൊണ്ടുവരുന്നത് ആരാണ്? മലക്കുകളിൽ ഏറ്റവും വിശിഷ്ടനായ മുതായിൻ സമ്മ അമീൻ. അവിടെയും പറഞ്ഞിട്ടുണ്ടത് ഒമാ സാഹിബുക്കും വിമജിനു. അപ്പൊ മലക്കുകളിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി, മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തിയുടെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉത്തമമായ ഒരു അവയവത്തിലേക്ക് മാസങ്ങളിലെ കൂട്ടത്തിലുള്ള ഏറ്റവും ഉത്തമമായ ഒരു മാസത്തിൽ, അതിൽ തന്നെ ഉത്തമമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചതാണ് എന്ത്? ഖുർആൻ. മനുഷ്യരുടെ അവയവങ്ങളിൽ ഏറ്റവും ഉത്തമമായത് എന്താണ്? ഹൃദയം. അത് വരും നസറല കൽപ്പിക്ക, നസറ ഇലാ കൽപ്പിക്ക എന്നൊക്കെ ഖുർആനിൽ പലപ്പോഴും പറയുന്നുണ്ട്. അപ്പം അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്ന് ഈ പരിശുദ്ധ ഖുർആൻ വ്യക്തമായ അദ്ദേഹം ഒരു താക്കീതുകാരൻ മാത്രമാണ്. ആ വദക്കിറുഹും ബിൽ ഖുർആൻ, ആ താക്കീത് ആ ഖുർആൻ കൊണ്ട് താങ്കൾ അവർക്ക് ഓർമ്മിപ്പിക്കുക. അവരം യങ്കുറു, അവരം യങ്കുറു, അവൻ നോക്കിയിട്ടില്ലേ. നളറ അവൻ നോക്കി, യങ്കുറു അവൻ നോക്കും, യങ്കുറു യങ്കുറൂന അവർ നോക്കും. ലം യങ്കു ലം ചേരുമ്പോ നൂന് അങ്ങ് പോയി. ലം യങ്കുറു അവർ നോക്കിയിട്ടില്ല. വലം യങ്കുറു അവർ നോക്കിയിട്ടുമില്ല. അവലം യങ്കുറു അവർ നോക്കിയിട്ടുമില്ലേ. എവിടെ? ഫി മലക്കൂത്തി സമാവാത്തി വൽഅർദ്, ഫീ മലക്കൂത്തി സമാവാത്തി വൽഅർദ്, ആകാശഭൂമികളുടെ ആ രാജാധിപത്യത്തിലേക്ക് അവര് നോക്കിയിട്ടില്ലേ. വമാ ഖലഖല്ലാഹു മിൻ ശൈഇൻ, അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതൊരു വസ്തുവിലും അവര് നോക്കിയിട്ടില്ലേ. വഅൻ അസ, ആയേക്കുമെന്നതിലും, അയ്യക്കൂന അത് അവരുടെ അവധി അടുത്തു കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ, ഈ ചുറ്റുമുള്ള ഈ പ്രപഞ്ചത്തിലേക്ക് അവർ നോക്കുന്നുണ്ട്. അവരുടെ അവധി വളരെ അടുത്താണെന്നും അവര് നോക്കിയിട്ടില്ല. എത്ര അടുത്താണ് നമ്മുടെ മരണം? എത്ര അടുത്താണ്? വൽ അദ് മൗതു അദ്നാ മിൻ ശിറാഖി നാരി, വൽ മൗതു അദ്നാ മിൻ ശിറാഖി നഹലിഹി. എന്താ ഇതിന്റെ അർത്ഥം? ചെരുപ്പിന്റെ ആ വള്ളിയില്ലേ, മാറി അത് വൽ മൗതു അദ്നാ മിൻ ശിറാഖി നാരി. ഓരോരുത്തരും തന്റെ കുടുംബത്തോട് സബാഹൽ ഖൈറും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന്റെ മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനോട് അടുത്തിരിക്കുക, അതാണ് അജല് അടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോ. ഇന്നലെ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖത്തിന്റെ ദിവസമായിട്ടാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ ഉള്ളത്. കറുത്ത ബുധൻ, പിന്നെ 17 പേരെ മറ്റോട്ട് മരിച്ച്, അതിൽ 9 ആള് മരിച്ച് നമ്മളെ ഐമയിൽ, അതും ഒരു കുടുംബം അപ്പാടെ. അതിലേതോ ഒന്നിൽ ഒരു ചെറിയ കുട്ടി ഒന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അത്ര 2 വയസ്സോ അങ്ങനെ എന്തോ, 8 വയസ്സോ 2 വയസ്സോ ഉള്ള ഒരു കുട്ടി. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മളെ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അവരുടെ ഇഖ്തറ അജലുഹും അസായിയക്കൂന ഖദ് ഇഖ്തറ അജലുഹും, അവരുടെ ഇത് ആയേക്കാം. ഇപ്പൊ നമ്മുടെ അന്ന് ആ ഒരു ഉരുൾപൊട്ടൽ, അവരെത്രയോ കാലമായിട്ട് ഇങ്ങനെ വീട്ടിന്റെ ബാക്കിൽ നോക്കുമ്പോ ആ ഉള്ള ആ മലയാണ് അവിടെ കിടക്കുന്നത്. അതൊരു ദിവസം പെട്ടെന്ന് രൗദ്രഭാവം പൂണ്ടിട്ട് അവരുടെ നേരെ അങ്ങോട്ട് വരിക. മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി പാമ്പായതുപോലെ ഒരു അചേതന വസ്തുവായിരുന്നല്ലോ ആ വടി, അത് പെട്ടെന്ന് പാമ്പായിട്ട് മാറുന്നത് പോലെ അവിടെ കിടന്ന പാറയും കല്ലും ഒക്കെ ആയിട്ട് വരിക. അപ്പൊ മരണം അവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിത് ഇവിടെ ഇന്നല്ല, ഇന്നത്തെ ഇന്നലെ ലെവനിയാന്നൊക്കെ ആ ഒയാസിസ് ബിൽഡിങ്ങിന്റെ ആദ്യകാലത്തൊക്കെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആയിരുന്നു അവിടെ. അത് ആ ഒറ്റ ഒരു ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് അതിങ്ങനെ അത് മേലെ കിടന്ന ആള് കോട്ടിൽ കിടന്ന ആള് അതോടുകൂടി സൂറത്തു തൗബയിൽ ഇതുപോലെ എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഗൾഫ് ഹോട്ടലിൽ നിൽക്കുന്ന സ്ഥലം കണ്ടിട്ടില്ല, അതിങ്ങനെ അടിയിലുള്ള കുറെ ഇങ്ങോട്ടെല്ലാം കടൽ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പോയിട്ട് അത് പെട്ടെന്ന് ഇങ്ങോട്ട് താഴുക. അതുപോലെ ഇതിന്റെ തേർഡ് ഫ്ലോറിലോ ഫോർത്ത് ഫ്ലോറിലുള്ള ആള് അയാളുടെ കോട്ട അടക്കം താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് തിന്ന് പറഞ്ഞിട്ട് വീഴുക. ആരെങ്കിലും എപ്പോഴെങ്കിലും ഭാവനയിൽ അങ്ങനെ ഒരു അവസ്ഥ സങ്കല്പിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ ആണ് കത് ഈ ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ മറ്റേതൊരു ഹദീസിലാണ് വർത്താനത്തിലാണ് ബൈദഹു ഇതിനു ശേഷമുള്ള മറ്റേതൊരു വൃത്താന്തത്തിലാണ് യൂമിനൂൻ അവര് വിശ്വസിക്കാൻ പോകുന്നത്. ഇത് ഹദീസിനെ നിഷേധിക്കുന്നവര് ഈ ആയത്തിന്റെ ഈ കഷ്ണത്തെ ഒരു തെളിവായിട്ട് എടുക്കാറുണ്ട്. എന്റെ ഖുർആനുള്ളപ്പം പിന്നെ വേറൊരു ഏതൊരു ഹദീസിലാണ് അവര് വിശ്വസിക്കാൻ പോകുന്നത്? ഈ ആയത്തിന്റെ കഷ്ണാണ് അവര് സാധാരണ കൂട്ടിയിരുന്നത്. ഇതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഏതിലാണ് അവർ വിശ്വസിക്കാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല വ്യക്തി, ഏറ്റവും നല്ല വ്യക്തിയുടെ ഹൃദയത്തിൽ, ഏറ്റവും നല്ല മാസത്തിൽ, ഏറ്റവും നല്ല അവസരത്തിൽ കടത്തി കൊടുത്ത ഈ പരിശുദ്ധം. ആയതിനാൽ അല്ലാഹു ഏതൊരുത്തനെ വഴിപിഴവിലാക്കുന്നുവോ അവനൊരു മാർഗദർശകൻ ഇല്ല, വഴി കാണിക്കുന്നവൻ ഇല്ല. ആരെ അല്ലാഹു വഴിപിഴപ്പിലാക്കുന്നുവോ അവനൊരു നേർമാർഗദർശിയില്ല. ആയതിനാൽ അവരെ അവൻ വിട്ടുകളയുന്നു. അവരുടെ അതിക്രമം ആ വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്? തുകയാണ്. അമ്മാമൻ തുകയാന് പിന്നെന്താണ് ഉള്ളത്? താവൂത്ത്. ഇതൊക്കെ ഈ ഒരു വാക്ക് അതിക്രമത്തിൽ അന്താളിച്ച് അല്ലെങ്കിൽ പരിഭ്രമിച്ച് അന്ധരായി ഒരെത്തുംപിടിയില്ലാതെ അലഞ്ഞു തിരിയുക. അവരുടെ അതിക്രമത്തിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന്, ആ ഒരു ചുറ്റുപാടിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ വേണ്ടാത്ത ഓരോ സംശയങ്ങൾ വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ട് അത് വാസ്തവത്തിൽ ആ മനുഷ്യൻ ശരിക്കൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒന്ന് അവൻ്റെ ഹൃദയത്തെ ഒന്ന് ചുരുങ്ങിയത് ഇതെന്താണെന്ന് ഒന്ന് പഠിക്കാനെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെ ഹൃദയത്തെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? അത് അവന് തുറന്നു കൊടുക്കും. ഇത് പക്ഷെ ആ ഒരു പിന്നെ മർക്കട മുഷ്ടിയോടുകൂടി ഇതില്ല ഞാൻ പറയുന്നത് തന്നെയാണ് എന്നുള്ള ആ ഒരു വാശിയിൽ നിൽക്കുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ വരുന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കുന്നതാണ്. വാഖിറു ദഅവാനാ.